السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، سهودنا الأصول الثلاثة أن മഹത്തായ റിസാലയാണ് നാം പഠിച്ചു വരുന്നത്. ഇതിൽ മൂന്ന് അടിസ്ഥാന കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനു മുമ്പ് ഇതിന്റെ ആമുഖമായി പറയപ്പെട്ട ഏഴ് കാര്യങ്ങളാണ് നാം ഇതുവരെ മനസ്സിലാക്കിയത്. നാല് കാര്യങ്ങൾ അത് അറിവും പ്രവർത്തനവും അതിലേക്കുള്ള ദാവത്തും ക്ഷമയുമാണ്. അതിനുശേഷം മൂന്ന് കാര്യങ്ങൾ പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പടക്കുകയും നമുക്ക് റിസ്ഖ് നൽകുകയും ചെയ്തു. നമ്മെ അവൻ വെറുതെ ഒരു കാര്യവുമില്ലാതെ സൃഷ്ടിച്ചതല്ല, അവൻ നമ്മിലേക്ക് അവന്റെ റസൂലിനെ നിയോഗിച്ചിട്ടുണ്ട്. ആ റസൂലിനെ അനുസരിച്ചവൻ സ്വർഗത്തിലാണ്. ആ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ധിക്കരിച്ചവൻ നരകത്തിലാണ്. രണ്ടാമത്തെ കാര്യം, അല്ലാഹു ഒരിക്കലും അവനിൽ പങ്കുചേർക്കപ്പെടുന്നത് പൊറുക്കുകയില്ല. അത് ആരാകട്ടെ, ഒരു നബിയെയോ ഒരു മലക്കിനെയോ ആണ് അല്ലാഹുവിൽ പങ്കുചേർത്തത് എങ്കിൽ പോലും റബ്ബ് അത് പൊറുക്കുകയില്ല. മൂന്നാമത്തെ കാര്യം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുകയും അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്ന ഒരു മുസ്ലിമിന് അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും ശത്രുക്കളോടുള്ള മുവാലാത്ത് പാടില്ല, മറിച്ച് അവരോട് അവൻ അകൽച്ചയിലാണ്. ഇങ്ങനെ ഏഴ് പ്രധാനപ്പെട്ട മസാലകൾ ഈ ഉസൂലു സലാസയുടെ മുഖദ്ദിമയിൽ അതിന്റെ ആമുഖം എന്നോണം പറയുകയുണ്ടായി. അതിനുശേഷം ഈ ആമുഖം ഷേഖ് അവസാനിപ്പിക്കുന്നത് ഹനീഫിയത്ത് അഥവാ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്ത് എന്താണ് എന്ന് ചുരുങ്ങിയ രൂപത്തിൽ വിശദീകരിച്ചുകൊണ്ടാണ്. അദ്ദേഹം പറയുന്നു, ഇഅലം അർശദകല്ലാഹു ലിതാഅതിഹി അന്നൽ ഹനീഫിയത മില്ലത്ത ഇബ്രാഹിം അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ. ഇഅലം, നീ അറിയുക, അർശദകല്ലാഹു ലിതാഅതിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല റബ്ബിനെ അനുസരിക്കാൻ നിനക്ക് തൗഫീഖ് ചെയ്യട്ടെ, ആ വഴിയിലേക്ക് നിന്നെ നടത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആലയെ അനുസരിക്കാൻ ഒരുവന് തൗഫീഖ് ലഭിച്ചാൽ അവൻ വിജയിച്ചു. വമൻ യുത്തഇ അല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ആരെങ്കിലും അനുസരിച്ചാൽ അവൻ വലിയ വിജയം വിജയിച്ചിരിക്കുന്നു. ഇത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ പല കിതാബുകളിലുമുള്ള മനോഹരമായ ശൈലിയാണ്. അതായത് ഖാരിഅന് വേണ്ടി ഇത് പഠിക്കുന്ന വായിക്കുന്ന ആൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നത്. നീ അറിയുക, അല്ലാഹു അവൻ അനുസരിക്കുന്നതിലേക്ക് നിന്നെ വഴി നടത്തട്ടെ. അന്നൽ ഹനീഫിയ, ഹനീഫിയത്ത് അഥവാ മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്സലാമിന്റെ മില്ലത്ത് എന്നാൽ അത് അൻ തഅബുദല്ലാഹ വഹ്ദഹ, നീ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യലാണ്. മുഖ്ലിസൻ ലഹുദ്ദീൻ, ദീൻ അല്ലാഹുവിനെ മാത്രമാക്കിക്കൊണ്ട്, നിന്റെ കീഴ്വണക്കം നിന്റെ താഴ്മ മുഴുവൻ അല്ലാഹുവിനെ മാത്രമാക്കിക്കൊണ്ട്. നോക്കൂ, ഹനീഫിയത്ത് എന്താണെന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ റബ്ബ് സുബ്ഹാനഹു വതആല വിളിച്ചിട്ടുള്ള വിശേഷണമാണ് ഹനീഫൻ. ആ വിശേഷണം നമുക്ക് പരിശുദ്ധ ഖുർആനിൽ ധാരാളം തവണ കാണാൻ കഴിയും. എന്താണ് ഹനീഫിന്റെ അർത്ഥം? ഹനീഫ് എന്നാൽ ഒരു ഭാഗത്തേക്ക് ഉള്ള ഒരു ചെരിവിനെയാണ് ആ പദം സൂചിപ്പിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം ഷിർക്കിൽ നിന്ന് പരിപൂർണമായി അകന്ന് തൗഹീദിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജനത എങ്ങനെയുള്ള ജനങ്ങളായിരുന്നു? അവർ മുഴുവൻ ഷിർക്കിലായിരുന്നു. ആ ജനങ്ങൾ ഒന്നാകെ ഷിർക്കിന്റെ വഴിയിലേക്കാണ് തിരിഞ്ഞിട്ടുള്ളത്. അവരുടെ ഇത്തിജാ, അവരുടെ ദിശ അതാ. അവരെല്ലാവരും അങ്ങോട്ടായിരിക്കെ ഇബ്രാഹിം അലൈഹിസ്സലാം ആ മാർഗത്തിൽ നിന്ന് തിരിഞ്ഞ് തൗഹീദിന്റെ മാർഗത്തിലേക്ക് തിരിഞ്ഞു. ജനങ്ങളെ ഒന്നാകെ ഇബ്രാഹിം അലൈഹിസ്സലാം ഒഴിവാക്കി. ഇബ്രാഹിം അലൈഹിസ്സലാം ഒരുപാട് സന്ദർഭങ്ങളിൽ ഒറ്റക്കായിരുന്നു എന്ന് നമുക്ക് ആ മഹാനായ റസൂലിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഹനീഫ് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞു, മാ കാന ഇബ്രാഹീമു യഹൂദിയൻ വലാ നസ്റാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. മാ കാന ഇബ്രാഹീമു യഹൂദിയൻ, ഇബ്രാഹിം യഹൂദിയായിരുന്നില്ല. വലാ നസ്റാനിയൻ, നസ്റാനിയായിരുന്നില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ, മറിച്ച് ഹനീഫായ മുസ്ലിമായിരുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ, ഒരിക്കലും അവിടുന്ന് മുശ്രിക്കുകളുടെ അള്ളാഹുൽ പങ്കു ചേർക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. ഇന്ന ഔലന്നാസി ബി ഇബ്രാഹീമ, ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ഏറ്റവും അടുത്ത ബന്ധമുള്ളവർ ആരാണ്? ലല്ലദീനത്തബഉ, ആരാണോ അവിടുത്തെ പിൻപറ്റിയത് അവരാണ്. വഹാദൻ നബിയു, ഈ നബിയാണ്. വല്ലദീന ആമനു, മുഅ്മിനുകളുമാണ്. വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, അള്ളാഹു ആ മുഅ്മിനുകളുടെ വലിയാണ്, അവരുടെ രക്ഷാധികാരിയാണ്. അതുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സ്നേഹവും ബഹുമാനവും അവകാശപ്പെടുന്ന അത് ഞങ്ങൾക്കാണ്, ഞങ്ങൾക്കാണ്, ഞങ്ങളുടെ ആളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് പറയുന്നവർ, അവർക്കുള്ള മറുപടിയാണ് ഖുർആനിലെ ഈ ആയത്ത്. സുബ്ഹാനല്ലാഹ്, ആ ആയത്തിൽ ഖിയാമത്ത് നാൾ വരെ ഇതുപോലുള്ള ഇല്ലാത്ത അവകാശവാദങ്ങൾ പറയുന്ന എല്ലാവർക്കുമുള്ള മറുപടി അതിലുണ്ട്. ഞങ്ങളാണ് അമ്പിയാക്കളുടെ ആളുകൾ, ഞങ്ങളാണ് ഔലിയാക്കളുടെ ആളുകൾ എന്ന് പറയുന്നവരോട് റബ്ബു സുബ്ഹാനഹു വതആല ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആളുകൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞവർക്ക് എന്തു മറുപടി നൽകിയോ അത് തന്നെയാണ് മറുപടി. അള്ളാഹു പറഞ്ഞത് ഇന്ന ഔലന്നാസി ബി ഇബ്രാഹിം അല്ലദീന അത്തബഉ, ഇബ്രാഹിം നബി ഇത്തിബാ ചെയ്തവരാണ് ഇബ്രാഹിം നബിയുടെ ആളുകൾ, ഇബ്രാഹിം അലൈഹിസ്സലാമുമായി ഏറ്റവും ബന്ധമുള്ളവർ. വഹാദൻ നബിയു, ഈ നബിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വല്ലദീന ആമനു, മുഅ്മിനുകളാണ്. വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, ഈ ഹനീഫായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗം, ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മില്ലത്ത് ഇബ്രാഹിം, അത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്താണ്. എന്താണ് മില്ലത്ത് എന്നാൽ? മില്ലത്ത് എന്നതിന്റെ അർത്ഥം അസ്ലുദ്ദീൻ, ദീനിന്റെ അടിത്തറയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അടിസ്ഥാന ദീൻ എന്താണോ ആ ദീൻ അത് പിൻപറ്റുക, അതാണ് എല്ലാ നബിമാരും പഠിപ്പിച്ച ദീൻ. പിന്നെ എന്തുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്ത് പിൻപറ്റാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്? നമുക്കറിയാം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സ്ഥാനം തൗഹീദ് ഏറ്റവും വലുതായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമിന്, ബാക്കി സർവ്വതിനേക്കാളും. അതിന്റെ മഹത്വം ഹൃദയത്തിൽ അങ്ങേ അറ്റമായതുകൊണ്ട് ജനങ്ങളെ ആരെയും വകവെക്കാതെ ആ തൗഹീദ് പറയാൻ ഇബ്രാഹിം അലൈഹിസ്സലാമിന് സാധിച്ചു. ആരും കൂടെ ഇല്ലാഞ്ഞിട്ടും, ആരും കൂടെ ഇല്ലാഞ്ഞിട്ടും അത് ധൈര്യസമേതം പറയാൻ സാധിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ തെരഞ്ഞെടുത്തു. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ, അള്ളാഹു പറഞ്ഞു നാം ഇബ്രാഹിമിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു ദുനിയാവിൽ. വഇന്നഹു ഫിൽ ആഖിറത്തി ലമിനൽ സാലിഹീൻ, ആഖിറത്തിലാകട്ടെ ഇബ്രാഹിം അലൈഹിസ്സലാം സാലിഹുകളുടെ കൂട്ടത്തിൽ തന്നെയാണ്. ആ മില്ലത്ത് പിൻപറ്റാത്തവനെ, ആ മില്ലത്തിനോട് താല്പര്യക്കുറവ് കാണിക്കുന്നവനെ അള്ളാഹു പറഞ്ഞത് എന്താണ്? അവനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിഹ നഫ്സഹ, ആരാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗത്തോട് വിമുഖത കാണിക്കുക, അതിനോട് അനിഷ്ടം കാണിക്കുക, അതിനോട് താല്പര്യമില്ലായ്മ കാണിക്കുക? ഇല്ലാ മൻ സഫിഹ നഫ്സഹ, സ്വന്തത്തെ മൂഢമാക്കിയവനല്ലാതെ, വിഡ്ഢിയല്ലാതെ മറ്റാരാണ്? വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ, അവിടുത്തെ നാം ദുനിയാവിൽ തെരഞ്ഞെടുത്തിരിക്കുന്നു. വഇന്നഹു ഫിൽ ആഖിറത്തി ലമിനൽ സാലിഹീൻ, ആഖിറത്തിൽ ഇബ്രാഹിം സാലിഹുകളുടെ കൂട്ടത്തിനാണ്. അബുൽ അംബിയ, നബിമാരുടെ പിതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എന്റെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആയിന്റെ ഫലമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തത് ഈ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാം. റബ്ബന വബഅസ് ഫീഹിം, അല്ലാഹുവേ ഈ മക്കാർക്കിടയിൽ ഞങ്ങളുടെ സന്താന പരമ്പരയിൽ നീ നിയോഗിക്കണമേ റസൂലൻ മിൻഹും, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ. യസ്ലു അലൈഹിം ആയാതിക, നിന്റെ ആയത്തുകൾ അവർക്ക് ഓതി കൊടുക്കുന്ന. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവരെ കിതാബും ഹിക്മത്തും അഥവാ കിതാബും സുന്നത്തും പഠിപ്പിക്കുന്ന. വയുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കുന്ന ഒരു റസൂലിനെ. ആ ദുആയിന്റെ ഫലമാണ് ഞാനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാരിയത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ, നബിയുടെ മൂന്നാമത്തെ ആൺകുഞ്ഞ് പിറന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? ഊലിദ ലി അല്ലൈലത ഗുലാം, എനിക്ക് ഇന്ന് രാത്രി ഒരു കുഞ്ഞു പിറന്നു. ഫസമ്മൈതുഹു ബിസ്മി അബി ഇബ്രാഹിം, ഞാൻ എന്റെ പിതാവിന്റെ പേര് ആ കുഞ്ഞിന് നൽകി. എന്റെ ഉപ്പയുടെ പേര് ഇബ്രാഹിം എന്ന് ഞാൻ അവിടുത്തേക്ക് ആ കുഞ്ഞിന് നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാ മിഅ്റാജിന്റെ വേളയിൽ നബിമാരെ അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ നബിമാരുടെ രൂപം വിശദീകരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം. മുസ അലൈഹിസ്സലാമിനെ കാണാൻ ഇങ്ങനെയാണ്, ഈസ അലൈഹിസ്സലാമിനെ കാണാൻ ഇങ്ങനെയാണ്. അക്കൂട്ടത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയുടെ കാര്യം പറയുമ്പോൾ എന്താണ് പറയുന്നത്? അമ്മ ഇബ്രാഹിം ഫസാഹിബുക്കും, ഇബ്രാഹിം ആകട്ടെ നിങ്ങളുടെ സാഹിബിനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ തന്നെ പോലെയാണ് കാണാനെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. രൂപത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയോടാണ് നമ്മുടെ റസൂലിന് സാദൃശ്യം. ഇമാമുൽ ഹുനഫ, തൗഹീദിന്റെ ആളുകളുടെ ഇമാം ഇബ്രാഹിം അലൈഹി സ്വലാമാണ്. ആ മില്ലത്ത് പിൻപറ്റാൻ അള്ളാഹു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഫത്തബി മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മില്ലത്ത് നീ സ്വീകരിക്കുക. നബിയോട് പറഞ്ഞത് കൂടാതെ ഉമ്മത്തിനോട് ഒന്നാകെ അള്ളാഹു പറഞ്ഞത് കാണാം. ഖുൽ സദഖല്ലാഹ് ഫത്തബിഉ മില്ലത്ത ഇബ്രാഹിം ഹനീഫ, നിങ്ങൾ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ഹനീഫ ഇബ്രാഹിമിന്റെ മില്ലത്ത് സ്വീകരിക്കുക. നമുക്കറിയാം അള്ളാഹുവിന്റെ ഖലീലാണ് ഇബ്രാഹിം അലൈഹി സ്വലാം. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വത്തഖദ അല്ലാഹു ഇബ്രാഹിമ ഖലീല, അള്ളാഹു ഇബ്രാഹിമിനെ ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു. ഇതാണ് ഖലീൽ എന്ന് പറഞ്ഞാൽ, ഖുല്ലത്ത് എന്നാൽ ഗായത്തുൽ മഹബ്ബ, മഹബ്ബത്തിന്റെ അങ്ങേയറ്റമാണ്, സ്നേഹത്തിന്റെ അങ്ങേയറ്റം, ഹൃദയത്തിൽ അരിച്ചിറങ്ങിയ സ്നേഹമാണ് ഖുല്ല. ആ പദവി അള്ളാഹു ഇബ്രാഹിം അലൈഹി സ്സലാമിന് നൽകിയിരിക്കുന്നു. ആ പദവി ലഭിച്ച രണ്ടേ രണ്ടു പേരെ കുറിച്ച് മാത്രമാണ്, രണ്ടേ രണ്ടു പേർക്ക് മാത്രമാണ് ആ സ്ഥാനം ലഭിച്ചുവെന്ന് തെളിവ് വന്നിട്ടുള്ളൂ. ഒന്ന് ഇബ്രാഹിം അലൈഹി സ്സലാമാണ്, രണ്ട് നമ്മുടെ റസൂലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ജുന്ദുബ് ഇബ്നു അബ്ദുല്ലാഹി അൽബജലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം. ഇന്നല്ലാഹ ഖദ് ഇത്തഖദനി ഖലീലൻ കമത്തഖദ ഇബ്രാഹിമ ഖലീല, അല്ലാഹു എന്നെ ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു ഇബ്രാഹിമിനെ ഖലീലായി സ്വീകരിച്ചതുപോലെ. രണ്ട് ഖലീലുകളാണ് ഉള്ളത്, ഒന്ന് ഇബ്രാഹിം, രണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലേറ്റവും ശ്രേഷ്ഠർ നമ്മുടെ റസൂലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും എന്തിനാണ് അല്ലാഹു മുഹമ്മദ് നബിയോട് ഇബ്രാഹിം അലൈഹി സ്സലാമിന്റെ മില്ലത്ത് സ്വീകരിക്കാൻ പറഞ്ഞത്? പണ്ഡിതന്മാർ അതിന് പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇബ്രാഹിം അലൈഹി സ്സലാമാണ് ആദ്യം വന്നത്. കാലം കൊണ്ട് നേരത്തെ അള്ളാഹു നിയോഗിച്ചത് ആരെയാണ്? ഇബ്രാഹിം അലൈഹി സ്സലാമിനെയാണ്. അതുകൊണ്ട് നേരത്തെ ഉള്ള മാതൃകയാണ് പിൻപറ്റാൻ സാധിക്കുന്നത്, തിരിച്ച് സാധ്യമല്ല. തിരിച്ച് ഇങ്ങോട്ട് ഈ മാർഗം പിൻപറ്റാൻ പറയുക സാധ്യമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹു ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റാൻ പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ കാരണം, ഇബ്രാഹിം അലൈഹി സ്സലാമിന്റെ പ്രത്യേകതയാണ്, ബാക്കിയുള്ള മില്ലത്തുകളുടെ ആളുകൾ അവകാശപ്പെടുന്നുണ്ട് ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ആളാണ് എന്ന്. യഹൂദികൾ പറയുന്നു ഞങ്ങൾ സ്നേഹിക്കുന്നു ഇബ്രാഹിം നബിയെ, നസറാനികൾ പറയുന്നു ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ അവർ ഇബ്രാഹിം അലൈഹി സ്സലാമിന്റെ മാർഗം പിൻപറ്റുന്നില്ല. മാത്രമല്ല അവരുടെ ദീൻ ബാത്തിലാണ് എന്നതിനുള്ള വലിയ തെളിവുകളിലൊന്നാണ് ഇബ്രാഹിം അലൈഹി സ്സലാമിന്റെ ഖിബ്ല അവർ പിൻപറ്റുന്നില്ല. ഇബ്രാഹിം അലൈഹി സ്സലാമിന്റെ ഖിബ്ല കഅബയാണ്. ആ കഅബയെ കുറിച്ച് എന്താണ് യഹൂദികൾക്കും നസറാനികൾക്കും പറയാനുള്ളത്? മിണ്ടാട്ടമില്ല. ഇബ്രാഹിം അലൈഹി സ്സലാമിന്റെ ഖിബ്ലയെ കുറിച്ച് അവർക്കൊന്നും പറയാനില്ല. ഇബ്രാഹിം നബിയുടെ മാർഗമല്ല അവരുടെ മാർഗം എന്നതിനുള്ള തെളിവുകളിൽ ഒന്നാണ്. എന്നാൽ ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല ആ കഅബയിലേക്ക് തിരിയാനുള്ള, അത് ഖിബലയാക്കാനുള്ള തൗഫീഖ് ചെയ്തു. വലിയ തൗഫീഖാണ്. അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാൻ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം അത്. ഇബ്രാഹിം അലൈഹിസ്സലാം പടുത്തുയർത്തി, അതിന്റെ അസ്ഥിവാരത്തിൽ നിന്ന് പടുത്തുയർത്തിയ കഅബ. കഅബ പറയുമ്പോൾ ആർക്കാണ് ഇബ്രാഹിം നബിയെ കുറിച്ച് ഓർമ്മ വരാത്തത്? തൗഹീദ് പറയുമ്പോൾ ആർക്കാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പേര് പറയാതെ പോകാൻ കഴിയുക? തൗഹീദിന്റെ കൂടെ, കഅബയുടെ കൂടെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വത്തും സന്താനവുമെല്ലാം സമർപ്പിക്കുന്നത്, അതിന്റെ കൂടെ ഈ നന്മകളുടെ കൂടെ പറയപ്പെടുന്ന പേരാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പേര്. കഅബ, അത് അതിനെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഇന്ന ഔവല ബൈതിൻ വുദിഅ ലിന്നാസി ലല്ലദി ബിബക്കത മുബാറക വഹുദൽ ലിൽആലമീൻ. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം അത് ബക്കയിലുള്ള കഅബയാണ്, അഥവാ മക്കയിലുള്ള കഅബയാണ്, മസ്ജിദുൽ ഹറാമിലുള്ള കഅബ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഈ മില്ലത്ത് നമ്മുടെ മില്ലത്താണ്. അതോടൊപ്പം ഒരു മുസ്ലിം ഓരോ ദിവസവും അത് സ്മരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും പറയുമെന്ന് ഹദീസുകളിൽ വന്നത് കാണാം. അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാം, രാവിലെ ആയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിൽ ഇതാ നമുക്ക് നേരം പുലർന്നിരിക്കുന്നു. വഅലാ കലിമത്തിൽ ഇഖ്ലാസ്, ഇഖ്ലാസിന്റെ കലിമത്തിലുമായിക്കൊണ്ട്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിലായിക്കൊണ്ട്, ودين نبينا محمد صلى الله عليه وسلم نمر نبيايا محمد صلى الله عليه وسلم دين لا يكون وملة ابينا ابراهيم حنيفا مسلما وما كان من المشركين ابراهيم عليه السلام ന്റെ ഹനീഫായ ഒരിക്കലും മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ അല്ലാതിരുന്ന ഇബ്രാഹിം അലൈഹി സ്സലാമിന്റെ മില്ലത്തിലായിക്കൊണ്ട് രാവിലെ വൈകുന്നേരവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. വൈകുന്നേരമായാൽ അംസൈന അലാ ഫിത്രത്തിൽ ഇസ്ലാം എന്ന രൂപത്തിലാണ് നമ്മൾ അത് പറയേണ്ടത്. ഇങ്ങനെ ഓരോ ദിവസവും ഇത് നാം ഓർത്തെടുക്കുന്നു, ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ തൗഹീദിന്റെ മില്ലത്ത് എന്നത്. തൗഹീദിനു വേണ്ടി തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടു, വീട്ടിൽ നിന്ന് നാട്ടി പുറത്താക്കപ്പെട്ടു, പിതാവിനോട് പറഞ്ഞു, യാ അബതി لما تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا يا ابتي وندوبا لما تعبد നിങ്ങൾ എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത്? ما لا يسمع ولا يبصر ولا يغني عنك شيئا, കാണുകയോ കേൾക്കുകയോ നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്തു തരാൻ സാധിക്കുകയോ ചെയ്യാത്ത ഇലാഹുകളുടെ ബിംബങ്ങളെ നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? يا ابتي اني قد جاءني من العلم ما لم ياتك فاتبعني അഹദിക സറാത്തൻ സവിയ. ഔപ്പാ, എനിക്ക് നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടില്ലാത്ത ഒരു വിജ്ഞാനം വന്നു കിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് എന്നെ നിങ്ങൾ പിൻപറ്റൂ. അഹദിക സറാത്തൻ സവിയ, നേരായ വഴിയിലേക്ക് ഞാൻ നിങ്ങളെ വഴി നടത്താം. യാ അബതി ലാ തഅബുദു ശൈത്താൻ, ഔപ്പാ നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത്. ഇന്ന ശൈത്താന കാന ലിർറഹ്മാൻ അസിയ, ശൈത്താൻ അവൻ റഹ്മാനായ റബ്ബിനോട് ധിക്കാരം പ്രവർത്തിച്ചവനാണ്. يا ابتي اني اخاف ان يمسك عذاب من الرحمن فتكون للشيطان وليا. പാനിങ്ങൾക്ക് റഹ്മാനായ റബ്ബിൽ നിന്ന് ഒരു ശിക്ഷ ബാധിച്ചേക്കുമെന്നും അങ്ങനെ നിങ്ങൾ പിശാചിന്റെ വലിയായി മാറുമെന്നും ഞാൻ ഭയപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമായ, എത്ര നസീഹത്തിന്റെ ഗുണകാംക്ഷയുടെ വാക്കുകളാണ്, എത്ര നല്ല വാക്കുകളാണ് ഇബ്രാഹിം അലൈഹി സ്സലാം പിതാവിനോട് പറഞ്ഞത്. റഹ്മാനായ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തി. അവൻ റഹ്മാനാണ്, അവൻ റഹ്മാനാണ്. ആ റഹ്മാനായ റബ്ബ് ശിക്ഷിക്കണമെങ്കിൽ അതെത്ര കടുത്ത തെറ്റായിരിക്കും. ആ റഹ്മാനായ റബ്ബിനോട് ധിക്കാരം കാണിക്കുക എന്നത് എത്ര മോശം കാര്യമാണ്. അവന്റെ ശത്രുവായ, മനുഷ്യരുടെ ശത്രുവായ പിശാചിന്റെ വഴി സ്വീകരിക്കുക എത്ര മോശം കാര്യമാണ്. എന്തായിരുന്നു പിതാവിന്റെ മറുപടി? ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം ലഇൻ ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ. നീ എന്റെ ഇലാഹുകളെ കുറിച്ച്, അതിനെക്കുറിച്ചാണോ, അതിനോടാണോ നീ നിന്റെ അനിഷ്ടം പ്രകടിപ്പിക്കുന്നത്? നീ ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ എറിയുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്, ഇപ്പോഴാണ് പറയുന്നത്. അതുപോലെ തീയിലേക്ക് ജനങ്ങൾ വലിച്ചെറിഞ്ഞു, തീയിലേക്ക് വലിച്ചെറിഞ്ഞു. സുബ്ഹാനല്ലാഹ്, ആരാണ് സഹായിക്കാനുണ്ടായത്? ആരുമില്ല. ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്നതായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആ സമയത്തെ വാക്ക് എന്ന് സഹാബിമാർ നമുക്ക് പറഞ്ഞു തരുന്നത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നമ്മുടെ റസൂൽ, ജനങ്ങൾ ഇതാ നിങ്ങൾക്കെതിരിൽ ഒരുമിച്ചു ചേർന്നിരിക്കുന്നു. ഇന്നന്നാസ ഖദ് ജമഉ ലകും ഫഖ്ഷൂഹും, ജനങ്ങളെല്ലാം നിങ്ങൾക്കെതിരിൽ സംഘടിച്ചിരിക്കുന്നു, അവരെ പേടിച്ചുകൊള്ളൂ എന്ന് പറയപ്പെട്ടപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പറഞ്ഞത് അതേ വാക്കാണ്, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം തൗഹീദിലായിക്കൊണ്ട് ജീവിച്ചു മരിച്ചു. ആ മാർഗത്തിനാണ് ഹനീഫിയത്ത് എന്ന് പറയുക. തൗഹീദ് ഇല്ലാത്തവൻ ഒരിക്കലും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്ത് അവകാശപ്പെടാൻ സാധ്യമല്ല. അവൻ ഇബ്രാഹിം നബിയുടെ മില്ലത്തിന് പുറത്താണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്ത് ധാരാളമായി പറയപ്പെടുന്ന സമയമാണിത്, ഹജ്ജിന്റെ സമയം, ബലിപെരുന്നാളിന്റെ സമയം. ആ സമയത്ത് മുസ്ലിമീങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്, നിനക്ക് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്തിലാകണം, നീ തൗഹീദിന്റെ ആളായിരിക്കണം, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവനായിരിക്കണം, റബ്ബല്ലാത്തവരെ വിളിച്ചു തേടുകയും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുകയും അള്ളാഹു അല്ലാത്തവർക്ക് ബലിയർപ്പിക്കുകയും ദർഗകൾക്കും ജാറങ്ങൾക്കും ചുറ്റും തവാഫ് ചെയ്യുകയും എന്നിട്ട് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയർക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്ത് അവകാശപ്പെടാൻ നിനക്ക് സാധിക്കുക? അതൊരിക്കലും ഇബ്രാഹിം നബിയുടെ മില്ലത്തല്ല. ഇബ്രാഹിം നബിയുടെ മില്ലത്തിൽ നിന്ന് അത് ബഹുദൂരം അകലത്തിലാണ്. മക്ക മുശ്രിക്കുകൾ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് അവകാശപ്പെട്ടിരുന്നു, പക്ഷെ അവരെന്താണ് ചെയ്തത്? ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും അലൈഹി അസ്സലാം ബിംബങ്ങൾ കഅബക്കകത്തുണ്ടാക്കി വെച്ചിരുന്നു. സഹീഹുൽ ബുഖാരി നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ രണ്ട് ബിംബങ്ങളെ കാണുകയാണ്. അതിന്റെ കൈകളിൽ അവർ പ്രശ്നക്കോലുകൾ അസ്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട്, ഭാഗ്യപരീക്ഷണത്തിന്റെ കോലുകൾ. അവർക്കെന്തെങ്കിലും കാര്യം ചെയ്യണോ വേണ്ടേ എന്ന് വന്നാൽ അതിൽ നിന്നൊരു കോലെടുക്കും, ഈ ഫാൽ നീ ചെയ്തോളൂ എന്നതാണ് അതിൽ എഴുതിയിട്ടുള്ളതെങ്കിൽ ആ കാര്യം പ്രവർത്തിക്കും. ലാ തഫ്അൽ ചെയ്യരുത് എന്നതാണ് ആ കോലിൽ എഴുതി വച്ചിട്ടുള്ളതെങ്കിൽ അത് ചെയ്യുകയില്ല. ശകുനം നോക്കുകയാണ്, ഭാഗ്യ പരീക്ഷണം നടത്തുകയാണ്. അതിനാണ് അസ്ലാം എന്ന് പറയുന്നത്. അള്ളാഹു അതിനെ കുറിച്ചാണ് പറഞ്ഞത്, ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. മദ്യവും അതുപോലെ ചൂതാട്ടവും പ്രതിഷ്ഠകളും, അവരുടെ ബിംബങ്ങൾ വെച്ചിട്ടുള്ള പ്രതിഷ്ഠകളും, ഈ ഭാഗ്യപരീക്ഷണത്തിലുള്ള കോലുകളും, റിജ്സു മിൻ അമലി ശൈത്താൻ പിശാചിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ട മ്ലേച്ഛതകളാകുന്നു, മാലിന്യങ്ങളാകുന്നു. ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കണോ അത് നിങ്ങൾ ഒഴിവാക്കുക, ഉപേക്ഷിക്കുക. അത് വെച്ചു കൊടുത്തിരിക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും ബിംബവും ഉണ്ടാക്കിയിട്ട് അവരുടെ ബിംബങ്ങളുടെ കയ്യിൽ വെച്ചു കൊടുത്തിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത് കണ്ടപ്പോൾ പറഞ്ഞു, ഖാതലഹുമുല്ലാഹ്, അല്ലാഹു അവരെ നശിപ്പിക്കട്ടെ. ഒരിക്കലും ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഇത് ചെയ്തിട്ടില്ല. ഈ ശിർക്കിന്റെ ചിഹ്നങ്ങളുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല. എന്നതുപോലെ സഹോദര, പലരും ഇബ്രാഹിം നബിയുടെ മാർഗവും ബന്ധവുമൊക്കെ അവകാശപ്പെടുന്നുണ്ട്. അവകാശവാദം കൊണ്ട് കാര്യമില്ല. അവകാശവാദം ആർക്കും ഉന്നയിക്കാം, പക്ഷേ അവരുടെ മാർഗത്തിലാണോ നീ എന്നതാണ് നീ അന്വേഷിക്കേണ്ടത്, അതാണ് നീ ശ്രദ്ധിക്കേണ്ടത്. ആ മാർഗം നീ പഠിക്കുക, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗം പഠിക്കുക. അത് തൗഹീദിന്റെ മാർഗമാണ്. അവിടെ അള്ളാഹു അല്ലാത്തവരോട് വിളിയില്ല. മുൻകഴിഞ്ഞ നബിമാരോടുള്ള ദുആ ഉണ്ടോ അവിടെ? ഇല്ല. ഏതെങ്കിലും പഴയ നബിമാരോട് ഇസ്തിഗാസ നടത്തിയിട്ടുണ്ടോ? ഇബ്രാഹിം അലൈഹിസ്സലാം അതിനു മുമ്പ് ഉലുൽ അസ്മ് കഴിഞ്ഞു പോയിട്ടില്ലേ? നൂഹ് അലൈഹിസ്സലാം അതിനു മുമ്പ് ജീവിച്ചിട്ടില്ലേ? മനുഷ്യരുടെ മുഴുവൻ പിതാവായ ആദം അലൈഹിസ്സലാം അതിനു മുമ്പ് കഴിഞ്ഞുപോയിട്ടില്ലേ? ആരോടെങ്കിലും ഇസ്തിഗാസ നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗം അത് തൗഹീദിന്റെ മാർഗമാണ്. ആ മാർഗം എന്താണ്? ഇതാ ഇവിടെ പറയുന്നു, ഈ റിസാലയിൽ പറയുന്നു, അൻതഅബുദല്ലാഹ വഹ്ദ, നീ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗം. ഹനീഫിയത്ത് അതാണ്, മുഖ്ലിസൻ ലഹുദ്ദീൻ, മുഖ്ലിസ് ആയിക്കൊണ്ട് ഇഖ്ലാസോടെ, ലഹു അല്ലാഹുവിനെ മാത്രം, നിന്റെ ദീൻ മുഴുവൻ, നിന്റെ എല്ലാ താഴ്മയും വണക്കവും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാക്കിക്കൊണ്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ് ഇബ്രാഹിം ഇബ്രാഹിമി മില്ലത്ത്. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്ത് അതാണ്, അന്ത അബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ. അല്ല, എല്ലാ നബിമാരുടെയും മില്ലത്ത് അതാണ്, എല്ലാ നബിമാരുടെയും മാർഗം അതാണ്. എന്നാൽ ചിലർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ പ്രത്യേകത നൽകിയിട്ടുണ്ട്. ചിലർക്ക് അവരുടെ സഹനവും ത്യാഗവും അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് മറ്റുള്ളവരെക്കാളും മുന്തി നിൽക്കുന്നു. അക്കൂട്ടത്തിൽ വലിയ സ്ഥാനമുള്ള മഹാനായ റസൂലാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകം ഈ രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത്. വബിദാലിക, ആ കാര്യം തന്നെയാണ്, അഥവാ ഈ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന കാര്യം തന്നെയാണ് അമർ അല്ലാഹു ജമീഅന്നാസ്, മുഴുവൻ മനുഷ്യരോടും അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുള്ളത് അത് തന്നെയാണ്. അള്ളാഹു മുഴുവൻ ജനങ്ങളോടും കൽപ്പിച്ചിട്ടുള്ള കാര്യം അത് തന്നെയാണ്. മാത്രമല്ല വഖലഖഹും ലഹാ, സുബ്ഹാനല്ലാഹ്, അള്ളാഹു അവരെ പടച്ചിട്ടുള്ളതും ഇതിനു വേണ്ടിയാണ്. അള്ളാഹു അവരെ സൃഷ്ടിച്ചത് എന്തിനാണ്? ഇതിനാണ്. എത്ര ആളുകൾക്ക് താനെന്തിന് ഈ ലോകത്ത് ജീവിക്കുന്നു എന്നറിയാം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതറിയാതെ ജീവിക്കുന്ന ഒരാൾ എന്തൊരു അർത്ഥമില്ലാത്ത ജീവിതമാണ് അവൻ നയിക്കുന്നത്. എന്തിനാണ് ഞാൻ ജനിച്ചത് അറിയില്ല, എന്താണ് എനിക്ക് നിർബന്ധം, ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഞാൻ എങ്ങനെ ജീവിക്കണം, എന്താണ് എനിക്ക് ഹലാൽ, എന്താണ് എനിക്ക് ഹറാം, ഞാൻ എന്ത് കഴിക്കണം, എങ്ങനെ സമ്പാദിക്കണം, എന്റെ വിവാഹം എങ്ങനെയായിരിക്കണം, എന്റെ മക്കളോട് ഞാൻ എങ്ങനെ പെരുമാറണം, അവരെ ഞാൻ എന്ത് പഠിപ്പിക്കണം, ഏത് ആദർശത്തിൽ ഞാൻ അവരെ വളർത്തണം. സുബ്ഹാനല്ലാഹ്, ഇതൊന്നും അറിയാതെ ഒരുവൻ ജീവിച്ചാൽ എന്ത് ജീവിതമാണത്? അള്ളാഹുവിനെ അറിയാത്ത ജീവിതം, ദീനറിയാത്ത ജീവിതം, തന്റെ മാതൃക ആരെന്നറിയാത്ത ജീവിതം. എത്ര വലിയ ഇരുട്ടിനാണ് ആ ജീവിതം നയിക്കുന്നവർ. അൽ മുസ്ലിം അള്ളാഹു സുബ്ഹാനഹു വതആല ഏർപ്പെടുത്തിയിട്ടുള്ള വെളിച്ചത്തിനാണ്. അല്ലാഹു അലിയുൽ ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുമാത്തി ഇലൽ നൂർ വല്ലദീന കഫറു ഔലിയാഉഹും ത്വാഗൂത് യുഖ്രിജൂനഹും മിനൽ നൂർ ഇലൽ ളുമാത് ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫിഹാ ഖാലിദൂൻ. അള്ളാഹു പറയുന്നു, അല്ലാഹു വലിയ ആമനു, അള്ളാഹു മുഅ്മിനുകളുടെ വലിയാണ്, അവരുടെ മുഴുവൻ രക്ഷാധികാരിയാണ്. യുഖ്രിജുഹും മിനൽ ളുമാത്തി ഇലൽ നൂർ, ഇരുട്ടുകളിൽ നിന്ന് അള്ളാഹു അവരെ നൂറിലേക്ക്, യഥാർത്ഥ പ്രകാശത്തിലേക്ക് നയിച്ചിരിക്കുന്നു. കുഫറിന്റെ ഇരുട്ടിൽ നിന്ന് തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക്, ദുൽമിന്റെ അക്രമത്തിന്റെ ഇരുട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ നീതിയുടെയും നന്മയുടെയും വെളിച്ചത്തിലേക്ക്, ദലാലത്തിന്റെ വഴികേടിന്റെ ഇരുട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ സന്മാർഗത്തിന്റെ വെളിച്ചത്തിലേക്ക്, ഹറാമുകളുടെ ഇരുട്ടിൽ നിന്ന് ഹലാലിന്റെ തയ്യിബത്തിന്റെ വെളിച്ചത്തിലേക്ക്, ജഹലിന്റെ അറിവില്ലായ്മയുടെ വിവരക്കേടിന്റെ ഇരുട്ടിൽ നിന്ന് ഇൽമിന്റെ അറിവിന്റെ പ്രകാശത്തിലേക്ക്. മുഅ്മിനുകളെ നയിച്ച അവരുടെ വലിയാണ്, അവരുടെ യഥാർത്ഥ രക്ഷാധികാരിയും അവരുടെ യഥാർത്ഥ മിത്രവുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. എന്നാൽ വല്ലദീന കഫറു, ഈ ദീൻ സ്വീകരിക്കാത്ത അവിശ്വാസികൾ, ഔലിയാഉഹും ത്വാഗൂത്, അവരുടെ മിത്രങ്ങളാരാണ്? ത്വാഗൂത്തുകളാണ്. അള്ളാഹുവിനെ പുറമെ അവരാരാധിക്കുന്ന അവരുടെ ഇലാഹുകൾ, ദൈവങ്ങളും മറ്റും. അള്ളാഹു ഹറാമാക്കിയത് ഹലാലാക്കുന്ന, അള്ളാഹു ഹലാലാക്കിയത് ഹറാമാക്കുന്ന അവരുടെ പിഴച്ച പിഴവിലേക്ക് നയിക്കുന്ന നേതാക്കന്മാരും മറ്റും. അള്ളാഹുവിന്റെ വിധിയല്ലാത്തതുകൊണ്ട് തനിക്ക് തോന്നിയതുപോലെ ജനങ്ങൾക്കിടയിലുള്ള കാര്യങ്ങളിൽ വിധി തീർപ്പ് പറയുന്ന അവരുടെ നേതാക്കന്മാർ, ഇങ്ങനെയുള്ള താഗൂത്തുകളാണ് ഈ കാഫിറുകളുടെ വലിയകൾ. അവരെന്ത് ചെയ്യുന്നു? യുഖ്രിജൂനഹും മിനൽ നൂരി ഇലൽ ളുമാത്, വെളിച്ചത്തിൽ നിന്ന് അവരെ ഇരുട്ടുകളിലേക്ക് കൊണ്ടുപോകുന്നു. മനുഷ്യനെ അള്ളാഹു പടച്ച ശുദ്ധ പ്രകൃതിയാണ് ഇസ്ലാം, അതിൽ നിന്ന് ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഉലൈക അസ്ഹാബുൻ നാർ, അള്ളാഹു പറഞ്ഞു അവർ നരകക്കാരാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അവരവിടെ ശാശ്വതരാണ്. വലഇയാദു ബില്ലാ, അള്ളാഹു നമുക്ക് അതിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു എന്തിനാണ് പടച്ചത് മനുഷ്യരെ? കമാ ഖാല തആല, അള്ളാഹു ഇതാ പറഞ്ഞതുപോലെ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ജിന്നു വർഗത്തെയും ഇൻസു വർഗത്തെയും നാം പടച്ചിട്ടില്ല. ഇല്ലാ ലിയഅബ്ദൂൻ, ഞാൻ പടച്ചിട്ടില്ല അവരെ. ഇല്ലാ ലിയഅബ്ദൂൻ, എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ, എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു മനുഷ്യരെ, ജിന്നുകളെ പടച്ചത് ഒന്ന് അള്ളാഹുവിനെ കുറിച്ച് അറിയാനാണ്, രണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഇതാണ് ബാക്കിയെല്ലാം സഹോദരങ്ങളെ ഇതിലേക്കുള്ള സഹായമാണ്. അള്ളാഹു ഈ ഭൂമിയിലുള്ളത് നമുക്ക് സൗകര്യപ്പെടുത്തി തന്നത് ഇതാ ഈ ലക്ഷ്യത്തിനു വേണ്ടിയാണ്. ഇതിലേക്കുള്ള സഹായമാണ് ബാക്കിയെല്ലാം. അവൻ നൽകിയ ഭക്ഷണവും വെള്ളവും വസ്ത്രവും ആരോഗ്യവും അറിവും സൗകര്യങ്ങളും ഒക്കെ ഇതിനു വേണ്ടിയുള്ള സഹായങ്ങളാണ്. അത് അതൊക്കെ അള്ളാഹു നമുക്ക് വേണ്ടി പഠിച്ചതാണ്. എന്നാൽ നമ്മെ പഠിച്ചത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. നമ്മെ എന്തിനു വേണ്ടി പഠിച്ചു എന്ന് നമ്മൾ മറന്ന് നമുക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച ഈ കാര്യങ്ങളിൽ ഈ സൗകര്യങ്ങളിൽ നമ്മൾ മതിമറന്നുകൂടാ. മറിച്ച് അതെല്ലാം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിലേക്ക് തന്റെ സഹായമാക്കി തീർത്തവനാണ് ബുദ്ധിയുള്ളവൻ. അതാണ് നബിമാരുടെ മാതൃക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് അവർ ദുനിയാവിനെ കണ്ടത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ നിനക്ക് സഞ്ചരിക്കാനുള്ള ഒരു കഴുതയെപ്പോലെ ആ രൂപത്തിൽ നീ ദുനിയാവിനെ കാണുക. അത് നമുക്കുള്ളതാണ്, അള്ളാഹുലേക്കുള്ള യാത്രയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ളതാണത്. എന്നാൽ അതിൽ മതിമറന്നുപോയവൻ, ഇതാണെല്ലാം എന്ന് വിചാരിച്ചവൻ, ഈ ദുനിയാവിലാണ് എല്ലാ സൗഭാഗ്യവും ഉള്ളത്, അത് എങ്ങനെ നേടിയെടുക്കലാണ് എന്റെ സൗഭാഗ്യം എന്ന് വിചാരിച്ചവൻ വലിയ വിഡ്ഢിത്തത്തിലാണുള്ളത്. ഹറാമിൽ നീ അത് നേടിയെടുത്തോ സഹോദര, നിനക്കത് ദൗർഭാഗ്യമാണ് തരിക. നിനക്കത് യഥാർത്ഥ റാഹത്തും യഥാർത്ഥ ആശ്വാസവും സന്തോഷവും സൗഭാഗ്യവും നിനക്കതുകൊണ്ട് ലഭിക്കുകയില്ല. എന്നാൽ അള്ളാഹുവിനെ സൂക്ഷിച്ച്, റബ്ബിനെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഹറാം കലരാതെ നിനക്കത് കൊണ്ടുവന്ന് തന്നാൽ അതിൽ എത്ര സന്തോഷമാണുള്ളത്, അതിലെത്ര റാഹത്താണുള്ളത്. റബ്ബ് സുബ്ഹാനഹു വതആല ആ നിലക്ക് തന്ന ഒരുറുള്ള ഭക്ഷണം അത് കഴിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നതിൽ എത്ര വലിയ റാഹത്താണുള്ളത്. ഒരിറക്ക് വെള്ളം കുടിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നതിൽ എത്ര റാഹത്താണുള്ളത്. നിനക്കും നിന്റെ കുടുംബത്തിനും ആളുകളെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കാൻ അള്ളാഹു ആ രൂപത്തിൽ നൽകിയ റിസ്ഖിൽ എത്ര റാഹത്താണുള്ളത്. അത് യഥാർത്ഥത്തിൽ നിനക്ക് അള്ളാഹുലേക്കുള്ള നിന്റെ യാത്രയിൽ അതിന് നിന്നെ സഹായിക്കുന്നതാക്കി തീർക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നല്ലൊരു മനുഷ്യന്റെ കയ്യിൽ പണമുണ്ടാവുക എന്നത് എത്ര നല്ല കാര്യമാണ്. എന്നതുപോലെ ഖൈർ, അത് ദുനിയാവിന്റെ ഖൈർ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നീ നേടിയെടുത്താൽ അതിനാണ് സന്തോഷമുള്ളത്. കാരണം അള്ളാഹു പഠിച്ചത് ഇത് നേടാൻ വേണ്ടിയല്ല, മറിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ഒമാ ഖലഖ്തു, ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, അൽ ജിന്ന വൽ ഇൻസ, ജിന്നുകളെയും മനുഷ്യരെയും. അതുകൊണ്ട് മനുഷ്യരായ നാം ഓരോരുത്തരും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. പിന്നെ എങ്ങനെ മനുഷ്യൻ മനുഷ്യരെ ഇബാദത്ത് ചെയ്യും? ജിന്നുകളും അതെ. പിന്നെ എങ്ങനെ മനുഷ്യൻ ജിന്നിനെ ഇബാദത്ത് ചെയ്യും, അല്ലെങ്കിൽ ജിന്ന് ജിന്നിനെ ഇബാദത്ത് ചെയ്യും? ഇല്ല, അവർ രണ്ടു കൂട്ടരും ഇബാദത്ത് ചെയ്യേണ്ടത് അവരുടെ റബ്ബായ അള്ളാഹുവിനെയാണ്. അവർക്കുള്ള നിഅമത്തുകളെല്ലാം നൽകിയത് അള്ളാഹുവാണ്. അതല്ലേ അള്ളാഹു ചോദിച്ചത് ഫബി അയ്യി ആലാ റബ്ബികുമാ തുകദ്ദിബാൻ. സൂറത്തു റഹ്മാനിൽ ആവർത്തിച്ച് ആവർത്തിച്ച് വന്നിട്ടുള്ള ആയത്ത്. എന്താണ് ആയത്തിന്റെ അർത്ഥം? ഫബി അയ്യി ആലായി, ഏത് അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ്, റബ്ബികുമാ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് തുകദ്ദിബാൻ നിങ്ങൾ രണ്ടു കൂട്ടരും നിഷേധിക്കുന്നത്? ഹേ ജിന്നുകളും മനുഷ്യരുമാകുന്ന രണ്ട് ഭാരിച്ച സമൂഹങ്ങളെ. അതാണ് ആയത്തിന്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഈ സൂറത്ത് സഹാബികൾ കോതി കൊടുത്തിട്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനിത് ജിന്നുകൾ കോതി കൊടുത്തു, അവർ നിങ്ങളെക്കാൾ നല്ല രൂപത്തിൽ ഇതിനോട് പ്രതികരിച്ചു. അവർ ഈ ആയത്ത് കേട്ടപ്പോൾ പറഞ്ഞു, ലാ ബിശൈഇം മിൻ ആലായിക നുകദ്ദിബു യാ റബ്ബ്, റബ്ബേ നിന്റെ അനുഗ്രഹങ്ങളിൽ ഒന്നിനെ പോലും ഞങ്ങൾ നിഷേധിക്കുന്നില്ല എന്നവരായ ആയത്ത് കേട്ടപ്പോൾ മുസ്ലിമീങ്ങളായ ജിന്നുകൾ പറഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജിന്നുകളും ഇൻസുകളും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ആ സൃഷ്ടികളുടെ ഖാലിഖായ അവനെയാണ് മഖ്ലൂഖ് പടപ്പുകളെ ഇബാദത്ത് ചെയ്യേണ്ടത്. എന്നാൽ അവൻ പടച്ചതെന്തിനു വേണ്ടിയാണ്? അവനെ ഇബാദത്ത് ചെയ്യാനാണ്. എന്നാൽ അവനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി അവൻ നമ്മെ പഠിച്ചു എന്ന് പറഞ്ഞാൽ അവൻ അത് ആവശ്യമുള്ളത് കൊണ്ടല്ല, അള്ളാഹു അതിന് ആവശ്യക്കാരനല്ല. നമ്മളവന്റെ ഇബാദുകളായി യഥാർത്ഥ അടിമകളായി ജീവിക്കണം. എന്നാൽ ലോകത്തുള്ള മുഴുവൻ പടപ്പുകളും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഏറ്റവും മോശം ഹൃദയമുള്ള ആളുകളായി തീർന്നാലും അള്ളാഹുവിന്റെ മുൽക്കിൽ നിന്നൊന്നും കുറയാനില്ല. എല്ലാവരും ഏറ്റവും തഖ്വയുള്ള ഹൃദയമുള്ളവരായി തീർന്നാലും അള്ളാഹുവിന്റെ മുൽക്കിൽ നിന്നൊന്നും കൂടാനില്ല. മറിച്ച് അതിന്റെ ഖൈർ അത് നമുക്ക് തന്നെയാണ്. നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താൽ അതിന്റെ ഖൈർ സഹോദര നിനക്കാണ്, അതിന്റെ ഖൈർ എല്ലാ നിലക്കും നിനക്കാണ്. അള്ളാഹു നിനക്ക് ഫദ്ലാൽ അവന്റെ ഔദാര്യത്താൽ അവനെ ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് ചെയ്തു എന്ന് മാത്രം. നിന്നെ സൃഷ്ടിച്ചവൻ അവനാണ് ഇല്ലായ്മയിൽ നിന്ന്, എന്നിട്ട് ഇബാദത്തിലേക്ക് നിന്നെ ക്ഷണിച്ചു, ഇബാദത്ത് ചെയ്യാൻ നിനക്ക് തൗഫീഖ് ചെയ്തു, എന്നിട്ട് ആ ഇബാദത്ത് അവൻ സ്വീകരിക്കുന്നു, അതിന് വലിയ പ്രതിഫലം നൽകുന്നു. അവനാണ് എല്ലാ സ്തുതിയും, അൽഹംദുലില്ലാഹി അവ്വലൻ വ ആഖിറൻ. ഏത് നിലക്കും റബ്ബിനാണ് സ്തുതി. അവനാണ് തന്നത്, അവനാണ് ആദ്യം തന്നത്, അവനാണ് വീണ്ടും വീണ്ടും നൽകുന്നത്, അവനാണ് നിലനിർത്തി തരുന്നത്. റബ്ബ് സുബ്ഹാനഹു തആലയുടെ നിഅമത്ത് അവന്റെ ഫദ്ലൊന്ന് മാത്രം. അതുകൊണ്ടാണ് അല്ലാഹുവിന് ഹംദ് തുടക്കത്തിലും ഒടുക്കത്തിലും അല്ലാഹുവിന് ഹംദ് പറയപ്പെട്ടിട്ടുള്ളത്. സൂറത്തുൽ അൻആം തുടങ്ങുന്നത് എങ്ങനെയാണ്? അൽഹംദുലില്ലാഹില്ലദീ ഖലഖ സമാവാതി വൽ അർദ് വജഅല ദുലുമാതി വൻ നൂർ ഥുമ്മല്ലദീന കഫറു ബിറബ്ബിഹിം യഅദിലൂൻ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് എല്ലാ സ്തുതിയും. അല്ലദീ ഖലഖ സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അല്ലാഹുവിന്, ഇരുട്ടുകളെയും വെളിച്ചത്തെയും ഏർപ്പെടുത്തിയ അല്ലാഹുവിന്. എന്നിട്ട് മുശ്രിക്കുകൾ അവർ മറ്റുള്ളവയെ തന്റെ അവരുടെ റബ്ബിനോട് തുലനപ്പെടുത്തുന്നു. നോക്കൂ, സൃഷ്ടിപ്പിന്റെ തുടക്കം പറഞ്ഞിടത്ത് അല്ലാഹുവിനെ ഹംദ് പറഞ്ഞു. ഒടുക്കം സ്വർഗക്കാരെ സ്വർഗത്തിലും നരകക്കാരെ നരകത്തിലുമാക്കിയത് അതാ സൂറത്തു സുമറിന്റെ അവസാനം അല്ലാഹു പറയുന്നു, വസീഖല്ലദീന കഫറു, കാഫിറുകളെ നരകത്തിലേക്ക് ആട്ടിത്തെളിക്കും. വസീഖല്ലദീന തഖവു റബ്ബഹും ഇലൽ ജന്നതി സുമറ, തങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച മുഅ്മിനുകളെ സ്വർഗത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകും. എന്നിട്ട് അത് ആ ഒടുവിൽ എന്താണ് എന്തു പറഞ്ഞിട്ടാണ് ആ സൂറത്ത് അവസാനിക്കുന്നത്? വഖീൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീൻ ആയ അല്ലാഹുവിനാണ് എല്ലാ സ്തുതിയും. അവന് സ്തുതിയാണ് തുടക്കത്തിലും ഒടുക്കത്തിലും. അല്ലാഹു പടച്ചത് അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ഇല്ലാ ലിയഅബുദൂൻ, എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ ജിന്നുകളെയും മനുഷ്യരെയും പടച്ചിട്ടില്ല. നോക്കൂ, ഷേഖ് ഇവിടെ പറയുന്നു, വമഅനാ യഅബുദൂൻ, ഇവിടെ യഅബുദൂൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം യുവഹിദൂൻ, എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് പടച്ചത് എന്ന് പറഞ്ഞാൽ എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് പടച്ചത് എന്നാണ് അർത്ഥം. മുഫസ്സറുകളിൽ ധാരാളം പേർ പറഞ്ഞിട്ടുള്ള അർത്ഥമാണിത്. അതുകൊണ്ട് ഖുർആനിൽ എവിടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന കാര്യം വന്നിട്ടുണ്ടോ അവിടെ എല്ലാം ഉദ്ദേശം എന്താ? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. കാരണം ഇബാദത്തിൽ അള്ളാഹു അല്ലാത്തവർക്ക് പങ്കുചേർക്കപ്പെട്ടാൽ അതോടെ ആ ഇബാദത്ത് പൊളിഞ്ഞു, അത് ഇബാദത്ത് അല്ലാതായി തീർന്നു. അതുകൊണ്ട് അള്ളാഹുവിനോട് ഇബാദത്ത് എന്ന് ഖുർആനിൽ എവിടെയുണ്ടോ അവിടെ അർത്ഥം എന്താ? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാ. റബ്ബിന് മാത്രം നൽകുക, അള്ളാഹുവിനും കൊടുക്കുക, അള്ളാഹു അല്ലാത്തവർക്കും കൊടുക്കുക, അതോടെ ഇബാദത്ത് തകരും, ഇബാദത്ത് പൊളിഞ്ഞു പോകും. വഅഅദമു മാ അമറ അല്ലാഹു ബിഹി, ഷെയ്ഖ് തുടരുന്നു, വഅഅലമു മാ അമറ അല്ലാഹു ബിഹി, അല്ലാഹു കൽപ്പിച്ചതിൽ ഏറ്റവും മഹത്തരമായ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തൗഹീദ്, തൗഹീദാണ്. വഹുവ, എന്താണ് തൗഹീദ് എന്നാൽ ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ, ഇബാദത്ത് അല്ലാഹുവിനെ മാത്രമാക്കലാണ്. അള്ളാഹു വിലക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ഗൗരവപ്പെട്ടത് അശിർക്ക്, ശിർക്കാണ്. വഹുവ, എന്താണ് ശിർക്ക് എന്നാൽ ദഅവത്തു ഗൈരിഹി മഅഹു, അള്ളാഹുവിനെ വിളിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെയും വിളിക്കലാണ്, അള്ളാഹുവിന്റെ കൂടെ മറ്റുള്ളവരെ വിളിച്ചു തേടലാണ്. വദ്ദലീലു ഖൗലുഹു തആല, ഈ പറഞ്ഞതിനുള്ള തെളിവ് അള്ളാഹുവിന്റെ ഈ ആയത്താണ്, വഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈഅ, സൂറത്തു നിസായിലെ 36-ാമത്തെ ആയത്ത്. നോക്കൂ, എത്ര മനോഹരമായ വാക്കുകളാണിത്. ഈ റിസാലയിൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കിതാബുകളുടെ പ്രത്യേകതയാണ്, ആളുകളുടെ അഭിപ്രായങ്ങളിലും അവരുടെ വീക്ഷണങ്ങളിലുമല്ല ജനങ്ങളെ തളച്ചിടുന്നത്, മറിച്ച് ദലീലിലാണ്, തെളിവെന്താണ് അതിനാണ് കാര്യം. അള്ളാഹു പറഞ്ഞത് എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാണല്ലോ ദീൻ. ദീൻ എന്നാൽ ഖാല അല്ലാഹു വഖാല റസൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെയും റസൂലിന്റെയും വാക്ക് മാത്രമാണ് ദീനിൽ തെളിവ്, നിരുപാധികം തെളിവ് അത് മാത്രമാണ്. ബാക്കി ആരുടെ വാക്കും കിതാബിനും സുന്നത്തിനും യോജിച്ചാൽ മാത്രമാണ് തെളിവാവുക, അല്ലേ? ഇജ്മാ, ഖിയാസ് ഇതൊക്കെ ദീനിലുണ്ട്, സഹാബികളുടെ വാക്ക് ഇതിനൊക്കെ ദീനിൽ സ്ഥാനമുണ്ട്. പക്ഷെ അതെല്ലാം ബാക്കിയുള്ള ഇതെല്ലാം കിതാബിനെയും സുന്നത്തിനെയും ആശ്രയിച്ചു നിൽക്കുന്നത് മാത്രമാണ്, ഖുർആനിനെയും സുന്നത്തിനെയും ആശ്രയിച്ചു നിൽക്കുന്ന തെളിവുകൾ മാത്രമാണ്. തെളിവെന്ന് പറഞ്ഞാൽ, നിരുപാധികം തെളിവെന്ന് പറഞ്ഞാൽ അത് ഖാലല്ലാഹു വഖാല റസൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സഹോദരങ്ങൾ, ഈ ദീനിന്റെ പ്രൗഢിയാണിത്, ഈ ദീനിന്റെ തെളിമയാണത്. ഈ ദീനിന്റെ പേരിൽ തോന്നിയവന് തോന്നിയത് പറഞ്ഞു പോകാൻ കഴിയില്ല. അവൻ ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. എവിടെ തെളിവ്? എന്നതിന് മറുപടി പറയേണ്ടി വരും. തെളിവില്ലാതെ എന്തു പറയുക? ഓരോരുത്തൻ അവന് തോന്നിയ കഥകൾ ചമക്കുക. ഇത് ഇസ്ലാമിൽ നടക്കുകയില്ല. അത് മനുഷ്യർ പടച്ചുണ്ടാക്കിയ ദീനുകളിൽ അതിന്റെ അനുയായികൾക്കിടയിൽ നടന്നേക്കും. ഇസ്ലാമിൽ അത് നടക്കുകയില്ല. അത് സാധ്യം, അതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് തകർക്കപ്പെടും. അത് തെളിവുകൾക്ക് മുന്നിൽ അത് പൊളിഞ്ഞു പോകും. അതാണ് നമ്മുടെ മഹാന്മാരായ ഇമാമുമാർ തെളിവ് നമ്മെ പഠിപ്പിക്കാനുള്ള കാരണം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കുറിച്ച് മോശമായത് പറയുന്ന, അവിടുത്തെ അദ്ദേഹത്തെ ചീത്ത വിളിക്കുന്ന ആളുകൾ, അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ, അവർക്ക് വിശ്വാസ്യതയുടെ കണിക വല്ലതുമുണ്ടെങ്കിൽ, അവർക്ക് സത്യസന്ധതയുടെ അംശം വല്ലതുമുണ്ടെങ്കിൽ ഷെയ്ഖിന്റെ കിതാബുകളിൽ നിന്ന് തെളിയിക്കട്ടെ. ഇതായത് ഖുർആനും സുന്നത്തിനും എതിരാണ് ഈ പറഞ്ഞത് എന്ന്. അതല്ലാതെ വഹാബി വഹാബി എന്ന് വിളിച്ചു നടക്കാൻ ആർക്കാണ് കഴിയാത്തത്? മുസ്ലിമീങ്ങളെ തീവ്രവാദി തീവ്രവാദി എന്ന് വിളിക്കുന്നത് പോലെ അല്ല. ഈ ആളുകൾക്ക്, ഇവരെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ, ഈ ആളുകൾ പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് അല്ലാതെ ഇങ്ങനെ വഹാബിസം വഹാബിസം എന്ന് പ്രസംഗിച്ച് നടന്ന, കമ്മ്യൂണിസത്തെക്കാൾ അപകടമാണ് വഹാബിസം എന്നൊക്കെ പ്രസംഗിച്ച് നടന്ന ഒരു തീർത്തും ബലാലത്ത് പ്രസംഗിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുവായി സ്വയം നിലകൊണ്ടിട്ടുള്ള ഒരാളുണ്ടല്ലോ, അയാളെ സംബന്ധിച്ചിടത്തോളം വഹാബി എന്ന് പറഞ്ഞാൽ ആരാണ്? തൗഹീദിന്റെ കണികയുള്ള ഏതൊരു മുസ്ലിമുണ്ടോ അവനാണ് അയാളുടെ കണ്ണിൽ വഹാബി. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, ഇയാൾ വഹാബികൾ തീവ്രവാദികളാണെന്ന് പറഞ്ഞാൽ സഹോദര നിന്നെ കുറിച്ചാണ് ഇയാൾ പറഞ്ഞത്. അയാളുടെ കണ്ണിൽ നീ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാൻ അമ്പി ഔലിയാക്കന്മാരോടും തേടാറില്ല, നമ്മൾ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്ത് ഇങ്ങനെ പോകും എന്ന് പറഞ്ഞാൽ ഇയാളുടെ വാദപ്രകാരം നീ വഹാബിയാണ്. അതുകൊണ്ട് സഹോദര, നീ ഇയാൾ ആരെയോ ചീത്ത വിളിക്കാണ്, ആരെയോ ഭീകരവാദിയാക്കുകയാണ് എന്ന് വിചാരിച്ച് ആശ്വസിച്ച് നിൽക്കരുത്. അവൻ അയാൾ ഭീകരവാദിയാണെന്ന് വിളിക്കുന്നത് നിന്നെയാണ്. കാരണം അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുക, അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടുക എന്നൊരുത്തൻ പറഞ്ഞാൽ അവനാണ് ഇയാളുടെ കണ്ണിൽ വഹാബി. അതുകൊണ്ടാണ് ആരുമാരും പറയാത്ത പലരെയും കുറിച്ച് തങ്ങളുടെ മേഖലയിൽ പോകുന്ന രാഷ്ട്രീയക്കാരെയും മറ്റും ഒക്കെ ചീത്ത വിളിക്കാൻ ഇയാൾ മെനക്കെടുന്ന എന്തുകൊണ്ടാണ്? തൗഹീദുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വാക്ക് ഒരാളെടുത്തുനിന്ന് കേട്ടാൽ മതി, ഇയാൾ അവരൊക്കെ ശത്രുവായി പ്രഖ്യാപിച്ചു. മുസ്ലിമികളുടെ ദീനും ദുനിയാവും ഒരുപോലെ നശിപ്പിക്കാൻ ഇറങ്ങിയ പിശാചുക്കളാണ് ഇവർ. നിങ്ങൾ മനസ്സിലാക്കണം, മുസ്ലിമികളുടെ ദീനും ദുനിയാവും ഒരുപോലെ നശിപ്പിക്കാൻ ഇറങ്ങിയ ഷീഇകൾ, അവരെ റാഫിദിയത്ത് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന, അഹ്ലു സുന്നത്തിനെ കൊല്ലുക ഇബാദത്തായി കാണുന്ന റാഫിദികൾ, അലി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ അവതാരമാണെന്ന് വിശ്വസിക്കുന്ന ഷീഇകളിൽ ഏറ്റവും പിഴച്ച വിഭാഗങ്ങൾ ആരാണോ അതിവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അതിന്റെ ഒക്കെ ഏജന്റുമാരാണ് ഈ ആളുകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വെറുതെ ആരോടെങ്കിലും ഉള്ള വിദ്വേഷത്തിന്റെ പേരിൽ പറയുന്നതല്ല, മറിച്ച് അവരുടെ ലിസാനുൽ ഹാൽ, അവരുടെ വാക്ക് തന്നെയാണ് ഇതിന്റെ തെളിവ്. അവരതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒളിഞ്ഞും തെളിഞ്ഞും പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ചീത്ത വിളിച്ചവൻ, അവൻ നമ്മെ ചീത്ത വിളിക്കുന്നതിൽ എന്ത് അത്ഭുതമാണുള്ളത്? ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് ആൾ പറഞ്ഞ വാക്കുകൾ പറയാനുള്ളൂ ഒരു മുസ്ലിമിന് ഉദ്ധരിക്കാൻ പോലും സാധിക്കുമോ? ഒരു മുസ്ലിം ഈമാനിന്റെ കണിക ഉള്ള ഇസ്ലാമിന്റെ ഒരു അംശം ഹൃദയത്തിൽ ബാക്കിയുള്ള ഒരാൾക്ക് അത് പറയാൻ സാധിക്കോ? അങ്ങനെയുള്ളവൻ പിന്നെ നമ്മെ പറയുന്നതിൽ, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിനെ പറയുന്നതിൽ എന്ത് അത്ഭുതമാണുള്ളത്? യാതൊരു അത്ഭുതവുമില്ല. അവനത് പറയും, അവനത് പറഞ്ഞേ തീരൂ. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കുക, ഇസ്ലാമും ഇതാ ഈ വാദങ്ങൾ പറയുന്നവരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബുകൾ ഇതാ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതാ, അതിൽ നിന്ന് തെളിയിക്കൂ എന്താണ് ഇസ്ലാമിന് വിരുദ്ധമായി പറഞ്ഞിട്ടുള്ളത്, ഖുർആനും സുന്നത്തിനും എതിരായി പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങളുടെ പാള കിതാബ് പോലെ ഞാൻ പറഞ്ഞു തരും, നിങ്ങൾ കേട്ടാ മതി, തെളിവൊന്നും ചോദിക്കണ്ട എന്ന് പറയുന്ന ആളല്ല ഇത്. നിങ്ങൾക്ക് ആളുമാറിപ്പോയി. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹം പറയുന്നു ഇതാ കിതാബു തൗഹീദ്, അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥം നിങ്ങൾ കേട്ടിട്ടില്ലേ? അള്ളാഹു പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിലെ പാഠങ്ങൾ. അള്ളാഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ. വേറെ എന്താണ് അതിലുള്ളത്? വേറെ എന്താണ് അതിലുള്ളത്? അതുകൊണ്ട് വഹാബി വഹാബി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉദ്ദേശം ആളുകളെ വെറുപ്പിക്കുക എന്നതാണ്. ജനങ്ങൾ വിചാരിക്കുന്നത് ഏതോ ഒരാള് ഇബ്നു അബ്ദുൽ വഹാബ് എന്നൊരാളുണ്ടാക്കിയ ഒരു പുതിയ ദീനാണ് എന്ന് ജനങ്ങൾ, സാധുക്കളായ ജനങ്ങൾ വിചാരിക്കണം, അവരെ വെറുപ്പിക്കണം. അതിനു വേണ്ടിയുള്ള അടവാണിത് വഹാബി എന്ന് വിളിക്കുന്നത്. അതല്ലെങ്കിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ തെളിയിക്കട്ടെ, അദ്ദേഹത്തിന്റെ കിതാബുകൾ ഇതാ, അതിൽ നിന്ന് ഇതാണ് ഇസ്ലാമിന് വിരുദ്ധമായ വാദം എന്ന് തെളിയിക്കാണ് വേണ്ടത്. നോക്കൂ നിങ്ങൾ, ഇതിനുള്ള തെളിവ് അഥവാ ഏറ്റവും അള്ളാഹു കൽപ്പിച്ചതിൽ ഏറ്റവും മഹത്തരമായ കാര്യം തൗഹീദാണ്. അള്ളാഹു വിലക്കിയതിൽ ഏറ്റവും ഗൗരവപ്പെട്ടത് ശിർക്കാണ്. തൗഹീദ് എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം ഇബാദത്ത് നൽകലാണ്. ശിർക്ക് എന്നാൽ അള്ളാഹുവോടൊപ്പം മറ്റുള്ളവരെ വിളിച്ചു തേടലാണ്. അതിനുള്ള തെളിവ് ഇതാ ഈ ആയത്ത്, വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈആ. അള്ളാഹു പറഞ്ഞു വഅബ്ദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, വലാ തുശ്രികു ബിഹി ശൈആ, അവനിൽ യാതൊന്നിനെയും നിങ്ങൾ പങ്കുചേർക്കാതിരിക്കുക. ഒരായത്തിൽ തന്നെ അല്ല, ഒരു ആയത്തിന്റെ ഒരു ഭാഗത്തിൽ തന്നെ അള്ളാഹു തൗഹീദ് കൽപ്പിക്കുകയും ശിർക്ക് വിലക്കുകയും ചെയ്തു. വഅബ്ദുല്ലാഹ് നേരത്തെ പറഞ്ഞു എന്ത്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള ഖുർആനിലെ എവിടെ കൽപ്പിച്ചിട്ടുണ്ടോ, എവിടെ ഖുർആനിൽ ആ കൽപ്പന വന്നിട്ടുള്ള അവിടെ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിനെ മാത്രം എന്നാണ്. അപ്പൊ തൗഹീദ് അവിടെ കൽപ്പിച്ചു വഅബ്ദുല്ലാഹ്, അതോടൊപ്പം അവിടെ നിർത്തുന്നില്ല, വലാ തുശ്രികു ബിഹി ശൈആ, അള്ളാഹു യാതൊന്നിനെയും നിങ്ങൾ പങ്കുചേർക്കരുത്. സഹോദരങ്ങളെ, ഈ സത്യം ഇത് എത്ര തവണയാണ് നമ്മൾ ആവർത്തിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ യാഥാർത്ഥ്യം എത്ര തവണയാണ് ആവർത്തിക്കാൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്? കാരണം മനുഷ്യൻ അവന്റെ ദുനിയാവിന്റെ പല മേഖലകളിലും തിരിയുമ്പോൾ അശ്രദ്ധ അവനെ ബാധിക്കും. ഓരോ തവണ നമ്മൾ ഇത് ആവർത്തിക്കുകയാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ തൗഹീദ് വീണ്ടും വീണ്ടും പറയുന്ന എത്ര എത്ര ദിക്റുകൾ ഉറങ്ങാൻ കിടക്കുമ്പോഴുണ്ട്, എഴുന്നേൽക്കുമ്പോഴുണ്ട് അല്ലേ? എന്നിട്ട് എഴുന്നേറ്റ് ഒരു മുസ്ലിം ഫജർ നിസ്കരിക്കുന്നതിന് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പുണ്യകരമായി പഠിപ്പിച്ചു. ആദ്യം ഖുലി യാ അയ്യുഹൽ കാഫിറൂന വദാ, രണ്ടാമത്തേത് ഖുൽ ഹുവല്ലാഹു അഹദ് വദാ അല്ലേ? ആ രണ്ട് സൂറത്തുകളുടെ പ്രത്യേകത എന്താണ്? പലതവണ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ റസൂലിലൂടെ ഒരുമിച്ച് ഓതാൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള രണ്ട് സൂറത്തുകളാണത്. ഒരു സൂറത്തിലുള്ളത് നാം പഠിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട തൗഹീദാണ്. രണ്ടാമത്തെ സൂറത്തിലുള്ളത് നമ്മുടെ പ്രവർത്തി പദത്തിൽ വേണ്ട തൗഹീദാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് ആ സൂറത്തിലുള്ളത് എന്താണ്? തൗഹീദുൽ ഇൽമി, അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട, വിശ്വസിച്ചിരിക്കേണ്ട തൗഹീദാണ്. തൗഹീദുർ റുബൂബിയത്തും തൗഹീദുൽ അസ്മാ വസ്സിഫാത്തും ഒക്കെ അതിൽപ്പെട്ടു. അള്ളാഹു അഹദാണ്, അവൻ സമദാണ്, അവനേകനാണ്, അവൻ എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവനാണ്, അവൻ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്, അവൻ ഏതെങ്കിലും സന്താനത്തെ ജനിപ്പിച്ച് ആരുടെയെങ്കിലും പിതാവായിട്ടുള്ളവനല്ല, അവൻ ജനിച്ചുണ്ടായവനല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവനെപ്പോലെ ആരും തന്നെ ഇല്ല. അടുത്ത സൂറത്ത് ഖുൽ പറയൂ, യാ അയ്യുഹൽ കാഫിറൂൻ, വല്ലാഹുവിനെയും അവന്റെ ദീനിനെയും നിഷേധിച്ചവരെ, അവിശ്വാസികളെ, കാഫിറുകളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിനെ ഞാൻ ഇബാദത്ത് ചെയ്യുന്നില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ഇബാദത്ത് ചെയ്യുന്ന റബ്ബിനെ നിങ്ങളും ഇബാദത്ത് ചെയ്യുന്നില്ല. അഥവാ ശിർക്ക് കലർന്നതുകൊണ്ട് നിങ്ങളുടെ ഇബാദത്ത് ബാത്തിനാ. വലാ അന ആബിദു മാ അബദ്തും, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിനെ ഞാൻ ഇനി ഒരിക്കലും ഇബാദത്ത് ചെയ്യാൻ പോകുന്നില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ഇബാദത്ത് ചെയ്യുന്ന റബ്ബിനെ ഈ ശിർക്കിന്റെ ദീനിൽ ഉള്ളിടത്തോളം കാലം നിങ്ങളും ഇബാദത്ത് ചെയ്യാൻ പോകുന്നില്ല. ലഖും ദീനുക്കും വലിയ ദീൻ, എനിക്ക് എന്റെ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ. ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത് ആ ആയത്തിന്റെ അർത്ഥം ഓരോരുത്തർക്കും തോന്നിയത് വിശ്വസിക്കാൻ അള്ളാഹു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് എന്നാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ അള്ളാഹു എന്തിനാണ് നബിമാരെ നിയോഗിച്ചത്? അള്ളാഹു കിതാബുകൾ അവതരിപ്പിച്ചത് അല്ല. ആ ആയത്തിന്റെ അർത്ഥം ബറാഅത്താണ്, എന്റെ ദീനും നിന്റെ ദീനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ്. അതിന്റെ ആയത്താണത്, എനിക്ക് എന്റെ ദീൻ, നിനക്ക് നിന്റെ ദീൻ, നിന്റെ ദീനും എന്റെ ദീനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അതാണ് ആയത്തിന്റെ അർത്ഥം. നോക്കൂ, ഇത് ഈ സൂറത്തിലുള്ള തൗഹീദ് ഏതാണ്? തൗഹീദുൽ അമലി, നമ്മൾ പ്രവർത്തിക്കേണ്ട തൗഹീദ്, അല്ലെങ്കിൽ തൗഹീദുൽ ഇബാദ, തൗഹീദുൽ ഉലൂഹിയ, അതിലാണ് ആ സൂറത്തിലുള്ളത്. അതിലാണ് പലർക്കും വീഴ്ച പറ്റുന്നത്. അതുകൊണ്ടാണ് ഖുൽ ഹുവല്ലാഹു അഹദിൽ ഉള്ളതുപോലെയല്ല ഈ സൂറത്തിൽ കാര്യം ആവർത്തിച്ചു പറയുന്നു, വീണ്ടും വീണ്ടും പറയുന്നു. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, വീണ്ടും ആവർത്തിക്കുന്നു. വലാ അന അഅ്ബുദു മാ അബദ്തും, വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു എന്നതും ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു. കരവിടെയാണ് പലർക്കും പാളിച്ച പറ്റാറുള്ളത്. അള്ളാഹുവാണ് എല്ലാം തരുന്നത്, അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നവൻ, അള്ളാഹുവാണ് ലോകത്തെ നിയന്ത്രിക്കുന്നവൻ, ഇതൊക്കെ പറയും. പക്ഷെ ഇബാദത്ത് കൊടുക്കേണ്ടടത്ത് അള്ളാഹുൽ പങ്കുചേർക്കും. ഇതാണ് ബഹുഭൂരിപക്ഷം പേർക്കും സംഭവിച്ചിട്ടുള്ള ശിർക്ക്. ഇതാണ് ഇപ്പൊ നോക്കൂ, അള്ളാഹുവാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് ചിലർ പറഞ്ഞപ്പോൾ അള്ളാഹുവല്ല ഈ ഇന്ന വലിയാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് ചിലർ പറഞ്ഞപ്പോൾ ചില മുസ്ലിക്കന്മാർ അതിലെ അപകടം മനസ്സിലാക്കി ഇറങ്ങി. അവരെ സംബന്ധിച്ചിടത്തോളം അപകടം എന്താ, ഇത്രയും വലിയ കുഫറ് അബൂജഹലിനെ വെല്ലുന്ന കുഫർ ഇവൻ പറഞ്ഞു എന്നുള്ളതല്ല, മറിച്ച് അവർ കണ്ട അപകടം അതവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നാദാപുരത്ത് കുറെ ഖണ്ഡന മണ്ഡനൊക്കെ നടത്തിയ അറിയപ്പെട്ട ഒരു മുസ്ലിയാർ, അയാൾ പറഞ്ഞത് ഇതുപോലുള്ള വാദം പറഞ്ഞ് നിങ്ങൾ വഹാബികൾക്ക് വടി കൊടുക്കരുത് എന്നാ. എന്നിട്ട് മൂപ്പര ബേജാറതാണ്, ഇവർക്ക് വടി കിട്ടി പോകുമെന്ന്. അല്ലാതെ അള്ളാഹുവിന്റെ ദീനിവിടെ പൊടിയുന്നുണ്ടോ ഇല്ലേ എന്നതല്ല. അയാൾ പറയുകയാണ് ഇതാ വഹാബികൾ ഭീകരവാദികളാണ് എന്നൊക്കെ മനസ്സിലാക്കി അവരാകെ സമൂഹത്തിൽ തളർന്നിരിക്കുന്നു. ആ തളർന്നിരിക്കെ അവരാകെ ഒറ്റപ്പെട്ടിരിക്കെ അവർക്ക് വടി കൊടുക്കുന്ന വർത്തമാനമാണ് ചില മുസ്ലിക്കന്മാർ പറയുന്നത് എന്ന്. ചില സാധുക്കൾ ഇയാളുടെ വർത്തമാനം കേട്ടിട്ട് വിചാരിച്ചു അയാൾ നന്നായി പോയി. അല്ല, അയാൾ പറയുന്നത് എന്താണ്, ഈ ശിർക്ക് അയാൾ ഇപ്പോഴും പറയുന്നു. അയാൾ പറയുന്നതിന്റെ ചുരുക്കം, നിങ്ങൾ അബൂജഹലിനെ കടത്തി വെക്കാൻ നിൽക്കണ്ട, അബൂജഹൽ ചെയ്ത ശിർക്കുമ്പോൾ നിന്നാ മതി എന്നാണ്. അബൂജഹൽ പറഞ്ഞെടുത്ത് നിന്നാ മതി, അതിന്റെ അപ്പുറത്ത് അവനെ കടത്തിവെട്ടുന്ന ശിർക്ക് നിങ്ങൾ ചെയ്യേണ്ടതില്ല എന്നാണ് അയാൾ പ്രസംഗിക്കുന്നതിന്റെ ചുരുക്കം. യാതൊരു സംശയവുമില്ല, കാരണം വിശ്വാസ അയാൾ എന്തു മുമ്പ് പറഞ്ഞു അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാമോ? അങ്ങോട്ടുള്ള കാര്യം അള്ളാഹുവിന്റെ ഫഅൽ, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അവനേകനാണ്, അവനാണ് ജീവിപ്പിക്കുന്നവൻ, അവനാണ് മരിപ്പിക്കുന്നവൻ, സംശയമില്ല. എന്നാൽ പടപ്പുകൾ അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യത്തിൽ അതിൽ ആ ശിർക്ക് ഇപ്പോഴും പണ്ട് പറഞ്ഞത് ഇപ്പോഴും ആ മുസ്ലിം പറയുന്നു, തിരുത്തിയിട്ടില്ല. അപ്പൊ ഈ തൗഹീദ് ഈ കാര്യത്തിലാണ് ഒരുപാട് ആളുകൾക്ക് വീഴ്ച പറ്റിയിട്ടുള്ളത്. വേണ്ട തൗഹീദിലാണ് പലർക്കും വീഴ്ച പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നോക്കൂ, അത് വിവരിക്കുന്ന സൂറത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച കാര്യം ഉണർത്തിയിരിക്കുന്നു. ഈ രണ്ട് സൂറത്തുകൾ ഒരു മുസ്ലിം തന്റെ അമലുകൾ ഒരു പകലിൽ തുടങ്ങുമ്പോൾ അതാ ഫജറിന് മുമ്പുള്ള രണ്ട് റക്കാത്ത് സുന്നത്തിൽ ഓതുന്നു, മഗ്രിബിന്റെ ശേഷമുള്ള രണ്ട് റക്കാത്ത് സുന്നത്തുകളിൽ ഈ രണ്ട് സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഹദീസുകൾ വന്നിട്ടുണ്ട്. പകലിന്റെ അവസാനത്തിലുള്ള അമൽ, മഗ്രിബ് നിസ്കാരത്തെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളത് വിത്റുൻ നഹാർ എന്ന, പകലിന്റെ വിത്റാണത്. പകലിലുള്ള നിസ്കാരങ്ങൾ ആ ഒറ്റയിട്ട മഗ്രിബ് കൊണ്ട് അവസാനിക്കുന്നു. അതിന്റെ സുന്നത്തിൽ ഈ രണ്ട് സൂറത്തുകൾ ആവർത്തിക്കുന്നു. പിന്നെ അതാ വിത്റു നിസ്കാരം, അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ഓതിയത് ഈ രണ്ട് സൂറത്തുകളാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ വല്ലാഹു അഹദ്, അവസാനത്തെ രണ്ട് റക്അത്തുകളിൽ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഒരു മുസ്ലിമിന്റെ അമൽ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഈ രണ്ട് സൂറത്തുകൾക്കുണ്ട്. അതുപോലെ നോക്കൂ, കഅബ, അത് അതിനെക്കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് കാണാം. വഇദ് ബവ്വഅനാ ലി ഇബ്രാഹീമ മകാന അൽ ബൈത്തി അല്ലാ തുശ്രിക ബി ശൈഅ, നാം ഇബ്രാഹീമിന് ആ ബൈത്തിന്റെ സ്ഥാനം അത് നിശ്ചയിച്ചു കൊടുത്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് എന്താണ്, അല്ലാ തുശ്രിക ബി ശൈഅ, എന്നിൽ യാതൊന്നിനെയും നീ പങ്കുചേർക്കരുത്. തൗഹീദിന്റെ മുകളിലാണ് അതിന് അസ്ഥിവാരമിട്ടിട്ടുള്ളത്. ആ ബൈത്ത് തവാഫ് ചെയ്ത് ഒരു മുസ്ലിം മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ രണ്ട് റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഈ രണ്ട് സൂറത്തുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാൻ പഠിപ്പിച്ചിട്ടുള്ളത്. ആ രണ്ട് സൂറത്തുകൾ ഓതുക എന്നത് മുസ്തഹബ്ബാണ്, പുണ്യകരമായ പ്രത്യേകം പുണ്യമുള്ളതാണ്. ഇങ്ങനെ നോക്കൂ, ഈ രണ്ട് സൂറത്തുകൾ പലതവണ നമ്മോട് ആവർത്തിക്കാൻ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചു തന്നിരിക്കുന്നു. ഓരോ തവണ വുദു ചെയ്താലും നമ്മൾ എന്താണ് പറയുന്നത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകളിൽ എത്ര തവണ വന്നിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. എത്ര തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുണ്ട്, പത്ത് എന്ന് പറഞ്ഞത് കാണാം. നൂറ് തവണ ചൊല്ലാൻ പ്രേരിപ്പിക്കുന്ന ഹദീസുകൾ കാണാം. വലിയ പ്രതിഫലം അത് പറഞ്ഞു അതിൽ പറഞ്ഞത് കാണാം. എത്ര തവണയാണ് സഹോദരങ്ങളെ തൗഹീദ് നാം വീണ്ടും വീണ്ടും ഓർത്തെടുക്കുന്നത്. ഇത് മറന്നു പോകരുത്. അള്ളാഹു കൽപ്പിച്ചതിൽ ഏറ്റവും പ്രധാനം തൗഹീദ്, അള്ളാഹു വിലക്കിയതിൽ ഏറ്റവും ഗൗരവപ്പെട്ടത് ശിർക്ക്. അതല്ല ലുഖ്മാൻ തന്റെ മകനോട് ഉപദേശിച്ചതായി ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم. لقمان മകനെ ഉപദേശിക്കവേ പറഞ്ഞ സന്ദർഭം, يا بني ഓ എൻ്റെ മകനെ, لا تشرك بالله, നീ അല്ലാഹുവിൽ പങ്കുചേർക്കരുത്. إن الشرك لظلم عظيم, ശിർക്ക് അത് ഏറ്റവും കടുത്ത ഏറ്റവും ഗൗരവപ്പെട്ട അക്രമമാണ്. അത് ഇസ്ലാമിൽ നിന്ന് ഒരു മനുഷ്യനെ പുറത്താക്കി കളയുന്ന അക്രമമാണ്. അത് ചെയ്തവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയിരിക്കുന്നു, അവന്റെ മുഴുവൻ അമലുകളും അതോടെ പൊളിഞ്ഞുപോയിരിക്കുന്നു, സ്വർഗം അവന് ഹറാമായിരിക്കുന്നു, നരകത്തിൽ അവൻ ശാശ്വതവാസിയാകാൻ കാരണമാകുന്ന തിന്മയാണത്. അതിലായി മരിച്ചാൽ ഒരുവൻ നരകത്തിൽ ശാശ്വതനാണ്. എത്ര അമലുകൾ ചെയ്താലും പൊളിഞ്ഞുപോകും. ഒരു വാക്ക് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ഒരു വാക്ക് അവൻ വർഷങ്ങൾ ചെയ്ത അമലുകളെ പൊളിച്ചു കളയും. എത്ര ഗൗരവപ്പെട്ട കാര്യമാണ് ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവോടൊപ്പം മറ്റുള്ളവരെ നീ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക്, അള്ളാഹുവിനെ നീ സമന്മാരെ നിശ്ചയിക്കുക എന്നതാണ് ശിർക്ക്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുക അത് ശിർക്കാണ്. അതുപോലെ അള്ളാഹു അല്ലാത്തവർക്കു വേണ്ടി ബലിയറക്കുക, അള്ളാഹു അല്ലാത്തവർക്കു വേണ്ടി നേർച്ചയാക്കുക, റബ്ബ് സുബ്ഹാനഹു വതആലയോടുള്ള സ്നേഹം പോലെ നീ മറ്റുള്ളവരെ സ്നേഹിക്കുക. അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത് പടപ്പുകളോടുള്ള സ്നേഹം പോലെയല്ല, അങ്ങേയറ്റം അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവന്റെ മുന്നിൽ അങ്ങേയറ്റം താഴ്മ കാണിക്കാൻ പ്രേരിപ്പിക്കുന്ന അങ്ങനെയുള്ള സ്നേഹമാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം. അത് മറ്റുള്ളവർക്ക് നൽകുക. മുശ്രിക്കുകൾ അങ്ങനെയാണ്, അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവരുടെ ഇലാഹുകളെ സ്നേഹിക്കുന്നു, മൺമറഞ്ഞ ആളുകളെ, ബിംബങ്ങളെ അവർ അതുപോലെ സ്നേഹിക്കുന്നു. ഈ രൂപത്തിലുള്ള ശിർക്ക്, വലിയ ശിർക്ക് ഒരുവന് സംഭവിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, അവന്റെ മുഴുവൻ അമലുകളും പൊളിഞ്ഞുപോയി, അള്ളാഹു ഒരിക്കലും അവനത് പുറത്തു കൊടുക്കുകയില്ല. നരകത്തിൽ എത്ര കാലം കിടന്നാലും ആ തിന്മയിൽ നിന്ന് അവൻ ശുദ്ധീകരിക്കപ്പെടുകയില്ല. എന്നാൽ ബാക്കിയുള്ള തിന്മ അങ്ങനെയല്ല, അത് ശുദ്ധീകരിക്കപ്പെടും. ഒന്നുകിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ ഉള്ള പരീക്ഷണങ്ങൾ കൊണ്ട് അവനെ ശുദ്ധീകരിക്കും, അല്ലെങ്കിൽ അവന്റെ അവന് വേണ്ടിയുള്ള ദുആകൾ അത് സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു അവനെ ശുദ്ധീകരിക്കും. അതുമല്ലെങ്കിൽ നരകത്തിൽ അവനെ ശിക്ഷിച്ച് അള്ളാഹു അവനെ ശുദ്ധീകരിക്കും, പിന്നീട് അവനെ സ്വർഗത്തിലാക്കും. ഇതാണ് ബാക്കിയുള്ള തിന്മകളുടെ സ്ഥിതി. എന്നാൽ ശിർക്കിന്റെയും കുഫറിന്റെയും നജസ് അത് നരകത്തിൽ കിടന്നതുകൊണ്ട് ശുദ്ധിയാവുകയില്ല, ആ ഖുബ്സ് നീങ്ങുകയില്ല. ഒരിക്കലും സ്വർഗത്തിൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അതിനുള്ള അർഹത അവൻ നേടുകയില്ല, എത്ര കാലം നരകത്തിൽ കിടന്നാലും. വലയ്യാദു ബില്ലാ. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹ വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു ഒരിക്കലും അവനിൽ പങ്കുചേർക്കപ്പെടുന്നത് പൊറുക്കുകയില്ല. അതല്ലാത്തത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും. നോക്കൂ, അള്ളാഹുവിനോട് ഈ ഒന്നിനും കൊള്ളാത്ത പടപ്പുകളെ സാദൃശ്യപ്പെടുത്തുക എന്നതാണ്. ചിന്തിച്ചു നോക്കൂ, ഒരു അമൂല്യമായ ഒരു മുത്ത്, ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കല്ല്, അതൊരാൾ കൊണ്ടുവച്ച് അതിനടുത്ത് അയാൾ യാതൊരു വിലയുമില്ലാത്ത ഒരു മാലിന്യം കൊണ്ടുവച്ച് പറയുകയാണ് ഇത് രണ്ടും ഒരുപോലെയാണ്, ഇത് അതിലാണോ ദുൽമാണോ, ഇത് നീതിയാണോ അനീതിയാണോ. യാ സുബ്ഹാനല്ലാഹ്, ആകാശഭൂമികളുടെ റബ്ബിനോട് സൃഷ്ടികളായ ഒന്നും യാതൊന്നിനും കൊള്ളാത്ത പടപ്പുകളെയാണ് അവൻ തുലനപ്പെടുത്തുന്നത്. അതുപോലെ ശിർക്ക് ചെയ്യാൻ അവനെ യാതൊരു ശഹവത്തും അവനെ പ്രേരിപ്പിക്കുന്നില്ല. ഒരുവന് മദ്യപിക്കാൻ, അതല്ലെങ്കിൽ മോഷ്ടിക്കാൻ, അതിനൊക്കെ അവന് ഒരു ശഹവത്ത് കാരണമാകുന്നുണ്ട്. അതിനോടുള്ള അവന്റെ ആഗ്രഹം അതവനെ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ശിർക്ക് പിന്നിൽ യാതൊരു ശഹവത്തുമില്ല, ഒന്നുമില്ലാതെ അവന്റെ കൽബിലുള്ള കേട്, കൽബിലുള്ള ഖുബ്സാണ്, കേടാണ് അവനെ ആ ശിർക്കിന് പ്രേരിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും അത് പൊറുക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ശിർക്കിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും തൗഹീദിനു വേണ്ടി ജീവിക്കാനും തൗഹീദിനു വേണ്ടി സംസാരിക്കാനും തൗഹീദിലായി മരിക്കാനും നമുക്ക് അവൻ സൗഭാഗ്യമേകുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖന ഇത്തിബാഅഹു വഅരിനൽ ബാത്തില ബാത്തിലൻ വർസുഖന ഇജ്തിനാബഹു. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബീനാ മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.